ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. രാജ്യത്ത് മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്ന് പ്രാബല്യത്തിൽ വരും. ഐപിസി അടക്കം മൂന്ന് നിയമങ്ങൾ ചരിത്രത്തിലേക്ക്. സംസ്ഥാനത്ത് നാല് വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഭൂമി തരംമാറ്റൽ നടപടി വേഗത്തിലാക്കുന്നതിന് താലൂക്ക്തല വികേന്ദ്രീകരണ സംവിധാനം ഇന്ന് നിലവിൽ വരും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയവരുടെ മടക്കയാത്ര ഇന്ന് ആരംഭിക്കും. ആദ്യ വിമാനം കോഴിക്കോട്ടേക്ക്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ ജില്ലകൾക്ക് ഇന്ന് 75-ാം പിറന്നാൾ. യൂറോകപ്പ് ഫുട്ബോളിൽ സ്പെയിനും ഇംഗ്ലണ്ടും ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. രാജ്യത്ത് മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്ന് പ്രാബല്യത്തിൽ വരും. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയാണ് ഇന്ന് പ്രാബല്യത്തിൽ വരുന്നത്. 164 വർഷം പഴക്കം വരുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമമടക്കം മൂന്ന് നിയമങ്ങൾ ഇതോടെ ചരിത്രമായി. ഡെസ്ക് റിപ്പോർട്ട്.
പാർലമെന്റിൽ കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിലാണ് ഈ ബില്ലുകൾ പാസാക്കിയത്. ഇന്ത്യൻ പൌരന്മാരെ ശാക്തീകരിക്കുന്നതിന് സുപ്രധാന ചുവടുവയ്പാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ. സംഭവങ്ങൾ ഓൺലൈനായി റിപ്പോർട്ട് ചെയ്യാമെന്നതും ഏത് പോലീസ് സ്റ്റേഷനിലും എഫ്ഐആർ ഫയൽ ചെയ്യാമെന്നതും ഇരകൾക്ക് എഫ്ഐആറിന്റെ സൌജന്യ പകർപ്പ് ലഭിക്കുന്നതും പുതിയ ക്രിമിനൽ നിയമങ്ങളിലെ പ്രധാന വ്യവസ്ഥകളിൽപ്പെടുന്നു. പുതിയ നിയമങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിനും മുൻഗണന നൽകി വിവരങ്ങൾ രേഖപ്പെടുത്തി 2 മാസത്തിനുള്ളിൽ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ഉറപ്പാക്കുന്നു. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനും ഓൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനും സിഎഫ്ഐകളും സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് ഏകദിന പരിപാടികൾ സംഘടിപ്പിക്കും.
വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയം, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, സാങ്കേതിക വിദ്യ, സംസ്കാരം, ജനങ്ങൾ തമ്മിലെ ബന്ധം തുടങ്ങിയവയിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തും. ഇന്ത്യ ഖത്തർ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് പരസ്പര താൽപര്യ വിഷയങ്ങളിൽ ചർച്ചകൾ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എസ് ജയശങ്കർ അറിയിച്ചു. രാജ്യത്തിന്റെ കയറ്റുമതിയിലെ ആരോഗ്യകരമായ വർധന നിലവിലെ കമ്മി മെച്ചപ്പെടുത്തുന്നതിനും ഉൽപാദനം വിപുലീകരിക്കുന്നതിനും സമ്പദ്വ്യവസ്ഥയിലെ വളർച്ചാ നിരക്ക് കൂട്ടുന്നതിനും സഹായകരമാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. മുംബൈയിൽ ജ്വല്ലറി വ്യവസായികളുടെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സാമ്പത്തിക വർഷം രാജ്യത്തിന്റെ ചരക്ക് സേവന കയറ്റുമതി 800 ബില്യൺ ഡോളർ കടക്കുമെന്നും പീയൂഷ് ഗോയൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സംസ്ഥാനത്ത് 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് വിജ്ഞാനോത്സവത്തോടെ ഇന്ന് തുടക്കമാകും. 4 വർഷ ബിരുദത്തിന്റെ സമാരംഭവും സംസ്ഥാനതല വിജ്ഞാനോത്സവവും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ഉച്ചയ്ക്ക് നടക്കുന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ഡോ ആർ ബിന്ദു അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്തെ ക്യാമ്പസുകളിലും വിജ്ഞാനോത്സവം ആഘോഷിക്കും. 3 വർഷം കഴിയുമ്പോൾ ബിരുദം നേടി എക്സിറ്റ് ചെയ്യാനും താൽപര്യമുള്ളവർക്ക് 4ാം വർഷം തുടർന്ന് ഓണേഴ്സ് ബിരുദം നേടാനും ഗവേഷണത്തിൽ താൽപര്യമുള്ളവർക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം നേടാനും കഴിയുന്ന തരത്തിലാണ് 4 വർഷ ബിരുദ പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്നത്. ഭൂമി തരംമാറ്റൽ നടപടി വേഗത്തിലാക്കുന്നതിന് താലൂക്ക്തല വികേന്ദ്രീകരണ സംവിധാനം ഇന്ന് നിലവിൽ വരും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിൽ മന്ത്രി കെ രാജൻ നിർവഹിക്കും. സംസ്ഥാനത്തെ ഭൂമി തരംമാറ്റൽ അപേക്ഷകളുടെ തീർപ്പാക്കൽ ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം റവന്യൂ ഡിവിഷണൽ ഓഫീസർമാർക്ക് മാത്രമുണ്ടായിരുന്ന അധികാരങ്ങൾ നിയമ ഭേദഗതിയിലൂടെ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് കൂടി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ 27 റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിലായി നിലവിൽ നടത്തിവരുന്ന ഭൂമി തരംമാറ്റൽ നടപടികൾ വികേന്ദ്രീകരിച്ച് താലൂക്ക് അടിസ്ഥാനത്തിൽ 71 ഡെപ്യൂട്ടി കളക്ടർമാർക്ക് നൽകും. ഭൂമി തരംമാറ്റൽ നടപടികൾ അതിവേഗത്തിലാക്കുന്നതിനായി ആവശ്യമായ സോഫ്റ്റ്വെയർ ക്രമീകരണങ്ങളും ജീവനക്കാരുടെ നിയമനങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ വനമഹോത്സവത്തിന് ഇന്ന് തുടക്കമാവും. ഈ മാസം 7 വരെ നീണ്ടുനിൽക്കുന്ന സംസ്ഥാനതല വനമഹോത്സവം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും പരിസ്ഥിതി സംരക്ഷണവും വനവൽക്കരണവും പ്രോത്സാഹിപ്പിക്കുകയാണ് വനമഹോത്സവം ലക്ഷ്യപ്പെടുന്നത്. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന രാജ്യത്തിന്റെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന് 1950 കേന്ദ്ര കൃഷിമന്ത്രിയായിരുന്ന ഡോ കെ എം മുൻഷിയാണ് വനോത്സവം ഒരു ദേശീയ പ്രവർത്തനമായി വിഭാവനം ചെയ്തത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് കർമ്മത്തിന് പോയവരുടെ മടക്കയാത്ര ഇന്ന് ആരംഭിക്കും. കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി വിമാനത്താവളങ്ങൾ വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരിൽ കോഴിക്കോട് നിന്ന് യാത്ര തിരിച്ച ഹാജിമാരാണ് ഇന്നു മുതൽ മടങ്ങിയെത്തുന്നത്. മദീനയിൽ നിന്നാണ് ഹാജിമാരുടെ മടക്കയാത്ര. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആദ്യ വിമാനം വൈകിട്ട് 3:25 കരിപ്പൂരിലെത്തും. 166 ഹാജിമാരാണ് ആദ്യ വിമാനത്തിൽ എത്തുന്നത്. രണ്ടാമത്തെ സർവീസ് രാത്രി 8:25 കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും പോയ ഹാജിമാർ ഈ മാസം 10 മുതലാണ് തിരിച്ചെത്തുന്നത്. കൊച്ചിൻ എംബാർക്കേഷൻ പോയിന്റിലേക്ക് ആദ്യ വിമാനം 10:00 രാവിലെ 10:35, കണ്ണൂരിലെ ആദ്യ സർവീസ് ഉച്ചയ്ക്ക് 12:00 എത്തുന്നത്. ഈ മാസം 22 അവസാന സർവീസ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തിരുകൊച്ചി ലയനത്തിന് ഇന്ന് 75 വർഷം പൂർത്തിയായി. രണ്ട് രാജ്യങ്ങളായിരുന്ന തിരുവിതാംകൂറും കൊച്ചിയും 1949 ജൂലൈ 1-നാണ് പരസ്പരം ലയിച്ച് തിരുവനന്തപുരം തലസ്ഥാനമാക്കി ഒറ്റ രാജ്യമായി തീർന്നത്. തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെ കേരളം ഏറെക്കാലം മൂന്നായി വിഭജിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന മലബാർ 1947 സ്വതന്ത്രമാവുകയും പിന്നീട് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമാവുകയും ചെയ്തു. അതിനുശേഷം മലബാർ ജില്ലയും തെക്കൻ കാനറ ജില്ലയിലെ കാസർകോട് താലൂക്കും തിരുക്കൊച്ചിയോട് ചേർത്താണ് 1956 നവംബർ 1 ഐക്യകേരളം നിലവിൽ വന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ ജില്ലകൾക്ക് ഇന്ന് 75-ാം പിറന്നാൾ. 1949 ജൂലൈ 1-ന് നടന്ന തിരുകൊച്ചി ലയനത്തോടെയാണ് ഇവയ്ക്ക് ജില്ലാ പദവി ലഭിച്ചത്. 1949 ജൂലൈ 1-ന് കൊല്ലം ഡിവിഷൻ കൊല്ലം ജില്ലയായി മാറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ.
1949 ജൂലൈ 1-ന് നടന്ന തിരുക്കൊച്ചി ലയനത്തോടെയാണ് കൊല്ലത്തിന് ജില്ലാ പദവി ലഭിച്ചത്. പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തെ തെക്കൻ ഡിവിഷനെന്നും വടക്കൻ ഡിവിഷനെന്നും വിഭജിച്ചിരുന്നു. ഇതിൽ തെക്കൻ ഡിവിഷന്റെ തലസ്ഥാനമായിരുന്നു കൊല്ലം. 1949 ജൂലൈ 1-ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടപ്പോഴാണ് കൊല്ലം ഡിവിഷൻ കൊല്ലം ജില്ലയായി മാറിയത്. ഇതോടെ പേഷ്കാർ പദവി കളക്ടർ എന്നാവുകയും ചെയ്തു. പുരാതന തുറമുഖ നഗരമായ കൊല്ലത്തിന് ഡച്ച്, പോർച്ചുഗീസ്, ചൈന, അറബ് രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നു. 68 ഗ്രാമപഞ്ചായത്തുകൾ, 4 മുനിസിപ്പാലിറ്റികൾ, 1 കോർപ്പറേഷൻ എന്നിങ്ങനെയാണ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഒരു വർഷം നീളുന്ന പരിപാടികളാണ് ജില്ലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുക. ഉദ്ഘാടനം വൈകിട്ട് കേശവൻ മെമ്മോറിയൽ ടൌൺഹാളിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും. പ്ലാറ്റിനം ജൂബിലി ലോഗോയും മന്ത്രി പ്രകാശനം ചെയ്യും.
കോട്ടയത്തിന്റെ 75-ാം പിറന്നാൾ ആഘോഷത്തിന് കേക്ക് മുറിച്ച് ഇന്ന് കളക്ടറേറ്റിൽ തുടക്കം കുറിക്കും. രാവിലെ 10:45 കളക്ടറേറ്റ് അങ്കണത്തിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത്. ജില്ലാ ഭരണകൂടം ഇന്നു മുതൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് 140 കോടി ഇന്ത്യക്കാരുടെ അനുഗ്രഹവും ആശംസകളുമുണ്ടെന്ന് കേന്ദ്ര കായികമന്ത്രി ഡോ മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളുടെ സെറിമോണിയൽ ഡ്രസ്സും പ്ലേയിംഗ് കിറ്റും പുറത്തിറക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയും ചടങ്ങിൽ പങ്കെടുത്തു. യൂറോകപ്പ് ഫുട്ബോളിൽ സ്പെയിനും ഇംഗ്ലണ്ടും ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രീ ക്വാർട്ടറിൽ ജോർജിയെ 1-നെതിരെ 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ ക്വാർട്ടറിലേക്ക് ജയിച്ചു കയറിയത്. ക്വാർട്ടറിൽ ആതിഥേയരായ ജർമ്മനിയാണ് സ്പെയിനിന്റെ എതിരാളികൾ. എക്സ്ട്രാ സമയത്തേക്ക് നീണ്ട അത്യന്തം ആവേശകരമായ പോരാട്ടത്തിൽ സ്ലോവാക്കിയെ 1-നെതിരെ 2 ഗോളുകൾക്ക് തകർത്താണ് ഇംഗ്ലണ്ട് ക്വാർട്ടറിലെത്തിയത്. ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് സ്വിറ്റ്സർലന്റിനെ നേരിടും. ബാർബഡോസിൽ ഐസിസി പുരുഷ 2020 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന് ബിസിസിഐ 125 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. ബിസിസിഐ സെക്രട്ടറി ജയ്ഷായാണ് സമ്മാനത്തുക പ്രഖ്യാപിച്ചത്. പഞ്ചുകുളയിൽ ദേശീയ അന്തർസംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 100 മീറ്റർ ഹെഡിൽസിൽ ഇന്ത്യയുടെ ജ്യോതി എർ രാജി സ്വർണം നേടി. 13:06 ജ്യോതിയുടെ ജയം. പുരുഷന്മാരുടെ 110 മീറ്റർ ഹെഡിൽസിൽ തേജസ് ഷിർസെ 13:54 സ്വർണം നേടി. ജ്യോതിയും തേജസും പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടാൻ സാധ്യത വർദ്ധിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ഉല്ലാസ് ന്യൂ ഇന്ത്യ ലിറ്ററസ് പ്രോഗ്രാമിന്റെ ഭാഗമായി സാക്ഷരതാ മേള സംഘടിപ്പിക്കും. ഈ മാസം 14-15 തീയതികളിൽ പാലക്കാട് നടക്കുന്ന ഉല്ലാസ് മേളയുടെ വിജയകരമായ നടത്തിപ്പിന് ഇന്ന് വൈകിട്ട് 3 മണിക്ക് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സ്വാഗത സംഘ രൂപീകരണ യോഗം ചേരും. കാലാനുസൃതമായ സാക്ഷരത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംയോജിത പദ്ധതിയായ ഉല്ലാസിന്റെ ആഭിമുഖ്യത്തിൽ സാക്ഷരതാ മേള സംഘടിപ്പിക്കുന്നത്. പ്രവാസി ലീഗൽ സെല്ലിന്റെ ഈ വർഷത്തെ വിവരാവകാശ പുരസ്കാരം കേരള വിവരാവകാശ കമ്മീഷണർ ഡോ എ ഹക്കിമിന്. ലോകത്തെവിടെയുമുള്ള പ്രവാസികളുടെ നിയമസഹായത്തിനും ക്ഷേമത്തിനും വിവരാവകാശ നിയമത്തിന്റെ പ്രചാരത്തിനും ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ പ്രവാസി ലീഗൽ സെല്ലിന്റെ പ്രഥമ വൈസ് പ്രസിഡന്റ് കെ പത്മനാഭന്റെ സ്മരണാർത്ഥമാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. ദേശീയ ഡോക്ടേഴ്സ് ദിനം ഇന്ന് രാജ്യമെങ്ങും ആഘോഷിക്കുന്നു. ഫിസിഷ്യനും പശ്ചിമബംഗാളിലെ ആദ്യ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോ ബി സി റോയിയുടെ ജന്മദിനമാണ് ഡോക്ടേഴ്സ് ദിനമായി ആഘോഷിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്ന് പ്രാബല്യത്തിൽ വരും. ഐപിസി അടക്കം 3 നിയമങ്ങൾ ചരിത്രത്തിലേക്ക്. സംസ്ഥാനത്ത് 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഭൂമി തരംമാറ്റ നടപടി വേഗത്തിലാക്കുന്നതിന് താലൂക്ക്തല വികേന്ദ്രീകരണ സംവിധാനം ഇന്ന് നിലവിൽ വരും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയവരുടെ മടക്കയാത്ര ഇന്ന് ആരംഭിക്കും. ആദ്യ വിമാനം കോഴിക്കോട്ടേക്ക്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ ജില്ലകൾക്ക് ഇന്ന് 75-ാം പിറന്നാൾ. യൂറോകപ്പ് ഫുട്ബോളിൽ സ്പെയിനും ഇംഗ്ലണ്ടും ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.